നമസ്കാരം. ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും, ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ്.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ഇപ്പോൾ കേൾക്കാം സംഗീതമേ ജീവിതം. ഇതിൽ ജീവിതഗന്ധിയായ സിനിമകൾ, കഥകൾ, കവിതകൾ, അനുഭവങ്ങൾ, നടീനടന്മാർ എന്നിവയെക്കുറിച്ചെല്ലാം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ജോർജ് ചീരൻ.
തെന്നിന്ത്യൻ സിനിമയ്ക്ക് കീബോർഡ് പരിചയപ്പെടുത്തി കൊടുത്ത സംഗീത പ്രതിഭ. 13,000 പരം ഗാനങ്ങളിൽ കീബോർഡ് കൊണ്ട് മാസ്മരിക പശ്ചാത്തല സംഗീതം നിർവഹിച്ച മലയാളി. 239 മലയാള സിനിമാ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച സ്വയം നിർമ്മിത സംഗീത സംവിധായകൻ, മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ KJ ജോയിയുടെ സംഗീത ജീവിതയാത്ര. സംഗീതമേ ജീവിതം. മലയാള സിനിമയുടെ ആരംഭകാലത്ത് ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ ഗാനമഴ പെയ്ച്ച 3 പ്രതിഭാശാലികൾ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജൻ, MS ബാബുരാജ്. പിന്നീട് 1970 മലയാള സിനിമയിൽ മാറ്റത്തിന്റെ തേന്മഴ പെയ്തിറങ്ങിയത് മറ്റൊരു ത്രിമൂർത്തി സംഗീത സംവിധായകരിലൂടെ, ഏറ്റവുമർ, ശ്യാം, KJ ജോയ്. ആദ്യകാലത്ത് പള്ളികളിലെ കൊയർ സംഘത്തിൽ വയലിൻ വായിച്ചുകൊണ്ടാണ് ജോയ് സംഗീതരംഗത്ത് തുടക്കം കുറിക്കുന്നത്. അക്കോർഡിയൻ എന്ന സംഗീതോപകരണം ഏറ്റവും വിദഗ്ധമായി കൈകാര്യം ചെയ്യാനറിയുന്ന ചുരുക്കം ചില സംഗീതജ്ഞരിൽ ഒരുവരാണ് KJ ജോയ്. 18 വയസ്സിൽ പ്രശസ്ത സംഗീതജ്ഞനായ MS വിശ്വനാഥന്റെ ഓർക്കസ്ട്രയിൽ ചേർന്നു. സംഗീത നൊട്ടേഷനുകൾ നോക്കാതെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അത് വായിച്ചു കേൾപ്പിച്ചിരുന്ന ജോയ് MS വിശ്വനാഥന് വേണ്ടി മാത്രം 500+ ചിത്രങ്ങൾക്ക് സഹായിയായി പ്രവർത്തിച്ചു. അന്നത്തെ പ്രമുഖനായിരുന്ന KV മഹാദേവന്റെയും മറ്റു സംഗീത സംവിധായകരുടെയും കൂടെ ജോയ് സഹായിയായി പ്രവർത്തിച്ചിരുന്നു. 1969 ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ കീബോർഡ് ആദ്യമായി അവതരിപ്പിച്ച് ജോയ് അക്കാലത്ത് വിവിധതരം ഭാഷകളിൽ ദിവസത്തിൽ 12+ പാട്ടുകൾക്ക് വേണ്ടി വായിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 1975 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് ജോയ് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയത്. നമ്മുടെ പ്രശസ്ത സംവിധായകനായ സത്യൻ അന്തിക്കാട് എഴുതിയ വരികൾക്കാണ് അന്ന് ജോയ് സംഗീതം കൊടുത്തത്. 1975 പുറത്തിറങ്ങിയ ചന്ദനച്ചോല എന്ന ഈ ചിത്രത്തിലെ ഗാനമാണ് കെ ജെ ജോയിയെ മലയാള സംഗീത രംഗത്ത് പ്രശസ്തനാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഗുരുവും നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയ ഡോക്ടർ ബാലകൃഷ്ണനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുകയും ഇതിലെ ചില ഗാനങ്ങൾ എഴുതിയിരിക്കുകയും ചെയ്യുന്നത്.
ഹൃദയം മറന്നു നാണയത്തുട്ടിന്റെ കിലുകിലാശബ്ദത്തിൽ സ്നേഹബന്ധം ആ സ്നേഹബന്ധം ഈ ലോകയാഥാർത്ഥ്യമേ ഈ ലോകയാഥാർത്ഥ്യമേ ഹൃദയം മറന്നു നാണയത്തുട്ടിന്റെ.
ഗാനവും ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ തന്നെയാണ്. മുപ്പത്ത് രാമചന്ദ്രൻ എന്ന ഒരു കവിയാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. കെ ജെ ജോയ് തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഒരു ഗാനം കൂടെ അന്ന് മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി കെ ജെ ജോയിയുടെ നല്ല കാലം തെളിഞ്ഞു എന്ന് തന്നെ പറയണം. കൈ നിറയെ ഗാനങ്ങളായിരുന്നു ജോയിയെ തേടി മലയാള സിനിമയിൽ നിന്നും അന്ന് വന്നുകൊണ്ടിരുന്നത്. എ ടി ഉമർ, ശ്യാം, കെ ജെ ജോയ് എന്നീ ത്രിമൂർത്തികളുടെ കാലമായിരുന്നു മലയാള സിനിമയിൽ പിന്നിടന്ന്.
അച്ഛന്റെ മൂളാരാരു അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ
തിരുമലയോടൊപ്പമായിരുന്നു ജോയ് അക്കാലത്ത് മികച്ച പല ഹിറ്റ് ഗാനങ്ങളും ഒരുക്കിയത്. നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങളെ പാടി ഉറക്കുന്ന മികച്ച ഗാനങ്ങളിലൊന്നാണ്. 1977 പുറത്തുവന്ന ആരാധന എന്ന ചിത്രത്തിന് വേണ്ടിയാണ് കെ ജെ ജോയ് ഈ ഗാനം ഒരുക്കിയത്. തിരുമലയോടൊപ്പം നിരവധി ഗാനങ്ങൾ ജോയ് സംഗീതം കൊടുത്തിട്ടുണ്ട്. 1977 മുതൽ 1922 വരയ്ക്കും ഏകദേശം 45 പരം ഗാനങ്ങളാണ് ഈ കൂട്ടുകെട്ടിൽ നിന്ന് പിറന്നത്.
ശകുനം മറുമിരി ഇതളിൽ അപശകുനം ഒരു മിരി ഇതളിൽ
ശുഭശകുനം മറുമിഴിതളില്ല അപശകുനം വീരൽ മുന തഴുകും നവരാഗമേ വീരൽ മുന തഴുകും നവരാഗമേ.
ബിച്ചുവിന്റെ വരികളിൽ ജോയ് മാന്ത്രിക സംഗീതം കൊടുത്ത ഗാനമാണിത്. 1979 ഇറങ്ങിയ അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി.
ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ കരളുകളൊരുകും സംഗീതമേ കരളുകളൊരുകും സംഗീതമേ വരൂ വീണയിൽ നീ അനുപല്ലവി.
അനുപല്ലവയിലെ തന്നെയാണ് ഈ ഒരു ഗാനവും. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ.
വസന്തത്തിൻ തെന്നലിലേറി വിരുന്നിട്ടും സുന്ദരിത്താവേ വസന്തത്തിൻ തെന്നലിലേറി വിരുന്നിട്ടും സുന്ദരിത്താവേ ആയിരം മാതളപ്പൂക്കൾ ആതിരേ നിന്നിടിത്തുമ്പിൽ മന്ദഹാസത്തെ മുലിച്ചുമ്പിൽ മയങ്ങും ചുംബനക്കനികൾ
തിരുമല ജോയ് കൂട്ടുകെട്ടിലെ മറ്റൊരു പ്രശസ്തമായ സിനിമയായിരുന്നു ശക്തി. പ്രശസ്ത നടൻ ജയൻ ഡബിൾ റോളിൽ അഭിനയിച്ച ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും വളരെ പ്രശസ്തമാണ്.
ഹൗ തേടുന്നു നമ്മെ. തീരങ്ങളെല്ലാം തേടുന്നു നമ്മെ. വാരിളം
നിരവധി ഗാനരചയിതാക്കൾക്കൊപ്പം ജോയി പ്രവർത്തിച്ചു. യൂസഫ് അലിക്കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, പൂവച്ചൽ ഖാദർ, പി ഭാസ്കരൻ, സത്യനന്ദിക്കാട്, പാപ്പനങ്കോട് ലക്ഷ്മണൻ തുടങ്ങിയ നിരവധി ഗാനരചയിതാക്കൾക്കൊപ്പം കെ ജെ ജോയ് അന്ന് പ്രവർത്തിച്ചിരുന്നു. വ്യത്യസ്ത മൂഡ് നൽകി, വ്യത്യസ്ത രീതിയിൽ സംഗീതം നൽകി കെ ജെ ജോയ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എസ് ജാനകി പാടിയ ഒരു ഗാനവും പിന്നെ യേശുദാസ് ദുഃഖസാന്ദ്രമായി പാടിയ മറ്റൊരു ഗാനവും, അങ്ങനെ ഒരു ഗാനത്തെ തന്നെ രണ്ട് രീതിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടി കെ ജെ ജോയ്.
ma My-
ഇരുപതുകളിൽ വയലിൻ വായിച്ചു തുടങ്ങിയ ജോയിയുടെ സംഗീത ജീവിതം അദ്ദേഹത്തിന്റെ ഈണങ്ങളിൽ നമുക്ക് ദർശിക്കാം. ജയൻ ഡബിൾ റോളിൽ അഭിനയിച്ച മനുഷ്യമുഖം എന്ന ചിത്രത്തിലതാണ് ഈ ഗാനം. ഇത് കെ ജെ ജോയ്ക്ക് ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്ത ഒരു ഗാനം കൂടിയാണ്. ജോയിയുടെ ഏറ്റവും അടുത്ത ഒരു സംവിധായകൻ. ഏകദേശം 14 സിനിമകളിൽ ബേബിയോടൊത്ത് കെ എസ് ജോയ് പ്രവർത്തിച്ചു. ബേബി സംവിധാനം ചെയ്ത 1979 പുറത്തിറങ്ങിയ സർപ്പം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണിത്. ഉത്തരേന്ത്യൻ ഗാനമായ കവാലി രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ഗാനം 4 പ്രശസ്ത ഗായകരാണ് അന്ന് പാടിയത്. കെ ജെ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല, വാണി ജയറാം എന്നിവരൊക്കെയാണ് ഈ ഗാനം പാടിയത്.
എന്റെ രോമാഞ്ചമായി മുന്നിൽ ಮುಗಿಲತ್ತದೇ ನೀ ಕುಯಿಲತ್ತ ಬಾಣಿ ವಾ 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 ಮುಗಿಲತ್ತದೇ ನೀ ಕುಯಿಲತ್ತ ಬಾಣಿ ವಾ 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 ಮೀನಿಂದೆ ಸ್ವರ್ಣ ಮೀನಿಂದೆ ಚೇಲೊತ್ತ ಕಣ್ಣಾಳೆ.
1994 പുറത്തിറങ്ങിയ ദാദ എന്ന ചിത്രമായിരുന്നു ജോയിയുടെ അവസാന ചിത്രം. ഇനിയും പൂർണ്ണമാകാത്ത ഈണങ്ങൾ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ജോയ് യാത്രയായി. വെല്ലാൻ മൃതസഞ്ജീവനി ഇല്ലാത്ത ഈ ലോകത്തിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരു പിടി നല്ല ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ജോയ് യാത്രയായി. സംഗീതമേ ജീവിതം ഇനിയും തുടരും. നന്ദി, നമസ്കാരം. ജോർജ് ചീരൻ.
ഇതുവരെ മലയാളം എഫ് എമ്മിൽ കേട്ടത് ജോർജ് ചീരൻ അവതരിപ്പിച്ച സംഗീതമേ ജീവിതം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. ഇപ്പോൾ കേൾക്കാം യുവ മലയാളി ക്ലബിന്റെ മ്യൂസിക് ബാൻഡായ തട്ടിൻപുറം ബാൻഡ് അവതരിപ്പിക്കുന്ന അളിയന്റെ റേഡിയോ.
നമസ്കാരം. അളിയന്റെ റേഡിയോയുടെ 17-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അരുൺ ബാബു, പിന്നെ നമ്മുടെ സ്വന്തം
അരുൺ തമ്പി, ജഫി
ജഫി, മൂന്ന് പേര് ഞങ്ങളിവിടെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മളിവിടെ അളിയന്റെ റേഡിയോ തുടങ്ങിയിട്ട് ഇപ്പൊ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. 1 ഇയർ അടിപൊളി. ഇതിനകത്ത് താങ്ക് യു പറയാനുള്ളത് നമ്മുടെ എല്ലാ ടീമിന്റെ അടുത്ത് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും കൂടിയാണ്.
പിന്നെ
എല്ലാ സപ്പോർട്ടേഴ്സിനും തീർച്ചയായിട്ടും. കാരണം ഒരു കൊല്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാല് അത് ചെറിയൊരു കാര്യമല്ല, വളരെ വലിയ കാര്യം തന്നെയാണ്. അതെ, നമ്മളെ സഹിച്ച മലയാള എഫ്എമ്മിനും നമ്മുടെ പ്രേക്ഷകർക്കും താങ്ക്സ് ക്യൂ, താങ്ക്സ് എ ലോട്ട്.
നിന്ന് തള്ളാന്ന് പറഞ്ഞാൽ
ചെറിയ കാര്യമല്ല. അതെ അതെ. അപ്പൊ എല്ലാവരും ഈ ഡിസംബർ ജാനുവരി ഒക്കെ നല്ല ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു മൂഡിലിരിക്കുകയാണ്. പല ആൾക്കാരും നാട്ടിൽ പോയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ ഇവിടെ എങ്ങനെയായിരുന്നു ന്യൂസിലാൻഡിൽ? അടിച്ചു വിളിച്ചോ?
ഏടോ, നാട്ടിലല്ലേ വിശേഷം. നിങ്ങൾ പോയിട്ട്
നിങ്ങൾ പോയിട്ട് വിശേഷങ്ങളൊക്കെ പറ. അയ്യോ, നാട്ടിൽ പോയ വിശേഷം പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞ ഞാൻ തിന്നുമെടുക്കുന്ന കാര്യം സെക്കൻഡറി, നമ്മൾ ആദ്യം റോട്ടിലേക്ക് ഇറങ്ങണ്ടേ തിന്നാൻ പോകാൻ. ട്രാഫിക്, അയ്യോ, ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത്, ഒരു രക്ഷയില്ല. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ചേഞ്ചസ് നമ്മുടെ ട്രാഫിക്കാണ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം ട്രാഫിക്. ശരിക്കും പെട്ടു. ചെറിയൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ ചെന്ന് മൂന്നാമത്തെ ദിവസം പാളിയനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് വെച്ചു. മൂന്നാറിലേക്ക് എത്താൻ വലിയ കുഴപ്പമില്ലാണ്ട് എത്തി, കാരണം ഞങ്ങൾ അതിരാവിലെയാണ് പോയത്. വലിയ കുഴപ്പമില്ല, തിരിച്ചിങ്ങോട്ട് വന്ന വഴി. ഒരു രാവിലെ മൂന്നാറൊക്കെ ഒന്ന് സൈറ്റ് സീങ്ങിനൊക്കെ ഇറങ്ങി. അവിടെ ഏതൊരു ഹില്ലുണ്ട്, അതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ആ ഹില്ലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങാൻ എടുത്ത സമയം 1.5 മണിക്കൂർ. വളരെ നിസാര കിലോമീറ്റർ ഉള്ളു. ഇതൊക്കെ പോട്ടെ, അവിടെ നിന്ന് വീട്ടിലേക്ക് അങ്കമാലി വരെ എത്താൻ എടുത്ത സമയം 8 മണിക്കൂർ. വിശ്വസിക്കാൻ
പറ്റുമോ?
മൂന്നാറിന്ന് അങ്കമാലി ഞങ്ങൾ എടുത്ത സമയം 8 മണിക്കൂർ. വിശ്വസിക്കാൻ പറ്റുമോ? അതിന്റെ ഇടയില് ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും ചായ പിടിക്കാനും അതിന്റേതായിട്ടുള്ള ഒരു മിനിമം ടൈമിംഗ് ഒക്കെ
വരുമല്ലോ. വണ്ടിയിൽ അത്ര നേരം ഇരിക്കുമല്ലോ.
മടുത്തുപോയി. അത്രമാത്രം ട്രാഫിക്, അത്രമാത്രം എന്ന് വെച്ചാല് അത് എനിക്ക് തോന്നുന്നു ആർക്കും ഇപ്പൊ കൺട്രോൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം വണ്ടികളുണ്ട്. പക്ഷെ റോഡുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റോഡുകളെ കുറിച്ച് എനിക്ക് വലിയ അങ്ങനെ കുറ്റം പറയാനില്ല. കാരണം വലിയ കുണ്ടും കുഴിയും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. പക്ഷെ നമ്മുടെ വണ്ടികൾ അതിന് മാത്രം കൂടുതലായതുകൊണ്ട് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റോഡുകളില്ല. പിന്നെ ഒരുപാട് റോഡ് പണികൾ നടന്നുകൊണ്ട്
ഓരോ വീട്ടിലും ഇപ്പൊ 2-3 വണ്ടികളല്ലേ
എല്ലാവർക്കും.
പിന്നെ വണ്ടി വേണ്ടേ നമുക്ക്? ഒരാളുടെ വണ്ടി മേടിക്കരുതെന്ന് പറയാനും പറ്റൂ.
അല്ല, വണ്ടി വേണമെന്നുള്ളത് ഇപ്പൊ തമ്പി, വണ്ടി വേണമെന്നുള്ളത് ഒരു ആവശ്യമാണ്. യെസ്, ഒരു വണ്ടി വേണ്ടടുത്ത് 2 വണ്ടി വാങ്ങിക്കുന്ന അത് സ്റ്റാറ്റസ് ഇഷ്യൂ. വേറൊരു സാധനം
സ്റ്റാറ്റസ് ഇഷ്യൂ എന്ന് മാത്രം പറഞ്ഞാൽ, നീയും നിന്റെ ഭാര്യയും ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ കയ്യിൽ അതിനുപോലെ കാശുണ്ടെന്നുണ്ടെങ്കിൽ നീ സ്റ്റാറ്റസിന് പറ്റിയൊരു വണ്ടി എടുക്കും, അതൊരു സ്റ്റാറ്റസ് ഇഷ്യൂ നോക്കിയൊക്കെ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ വണ്ടികൾ അതുപോലെയുണ്ട്. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വണ്ടികൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അത്രയും ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല. പെരുമ്പാവൂർ ട്രാഫിക്കിൽ മാത്രം 45 മിനിറ്റ് വെറുതെ കിടന്നു. എന്തോ ഭാഗ്യത്തിലാണ് ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ചത്, അല്ലെങ്കിൽ എല്ലാവരുടെ വണ്ടി തള്ളേണ്ടി വന്നാനെ. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് പാലക്കാട് പോയി, പിന്നെ അവിടുന്ന് ആലപ്പുഴയിലേക്ക് പോയി, ഇതൊക്കെ പോകുമ്പോഴും ഇതിന്റെ ഇടയിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ നല്ല റോഡാണ്, അതൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ മുട്ടിന് മുട്ടിന് ടോൾ ഉള്ളതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ എല്ലായിടത്തും ട്രാഫിക് ഭയങ്കര രൂക്ഷമാണ്. പിന്നെ ഞാൻ അതിൽ കണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ, അതിപ്പോ അത് ക്രിട്ടിസൈസ് ചെയ്ത് പറയണോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എന്നാലും പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, പോലീസുകാരെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ അവിടെ കാണുന്നില്ല. ഇത്രമാത്രം ട്രാഫിക് അനുഭവിക്കുമ്പോഴും ആംബുലൻസ് ഒക്കെ പോകാൻ പെടുന്ന പാട് കണ്ടുകഴിഞ്ഞാണല്ലോ. കാരണം ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വഴിക്ക് പോകാനുള്ള റോഡിൽ 4 വണ്ടികളോടെ റോട്ടിൽ നിന്ന് ഇറക്കി.
ഒരു പോലീസുകാരനെ കൊണ്ട് ആ സിറ്റുവേഷൻ മാറ്റാൻ പറ്റും തോന്നുന്നുണ്ടോ?
ഞങ്ങൾ കിടക്കുന്നതിന്റെ കുറച്ച് ബാക്കിൽ നമുക്ക് ആ ലൈറ്റ്, ആ ബീക്കൺ ലൈറ്റ് ഉണ്ടല്ലോ, അത് കിടന്ന് ഇങ്ങനെ അടിക്കണത് കാണാം. അതൊരു പോലീസ് വണ്ടി, ഏതൊരു നല്ല റാങ്കിലുള്ള പോലീസുകാരനാണ്. പുള്ളിയും കിടക്കാം, പുള്ളിക്ക് നിവൃത്തിയില്ല
പോകാനെല്ലാം. നമ്മളല്ലേ വഴിയുള്ള എല്ലാരും വഴി മാറ്റി കൊടുക്കും, പറ്റുന്നത്രോളം വഴി മാറ്റി ആംബുലൻസിന് വഴി കൊടുക്കും. അത് ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ്. അത് ഇപ്പൊ നമ്മള് പോലും, നമ്മള് നാട്ടിലെ സ്വഭാവം വേറെ, ഇവിടെ വരും വേറെ സ്വഭാവം.
അതിലേക്ക് ഞാനിപ്പോ വന്നോണ്ടിരിക്കുന്നു. ഞാൻ അവിടെ 2015 വരുമ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ക്ഷമ പഠിച്ച റോട്ടിൽ
നാട്ടില്
അവിടെ അമ്മമാര് ഓടിക്കലൊക്കെ ഓടിച്ചിട്ട്, കാരണം വണ്ടി കിട്ടി റോട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചവിട്ടാണ്. പിന്നെ നമ്മുടെ സ്പീഡ് സിറ്റി തന്നെ നമുക്ക് പറ്റുന്ന പോലെ, കാരണം അത്രയും തിളച്ചു നിൽക്കാനുള്ള സമയത്ത് അങ്ങനെ ഓടിക്കുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോ അത് എന്തുകൊണ്ടായിരിക്കും, ഇവിടെ വന്നപ്പോ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ലൈൻ ട്രാഫിക് നമ്മുടെ കറക്റ്റ് ആണ്, പിന്നെ അതിനകത്ത് ഫെസിലിറ്റി ഉണ്ട്, റോഡ് മാർക്കിങ്സ് കറക്റ്റ് ആണ്, ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അതുപോലെ ഉണ്ട്.
അതിലുപരി എനിക്ക് തോന്നുന്നത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. മുതല് അത് ഓടിച്ച് പഠിക്കുന്നതും അങ്ങനെയാണ്.
അല്ല, ഇവിടെ ഒരു ലൈൻ തെറ്റിച്ച് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നും. നമ്മൾ ലൈനിൽ കൂടെ പോയാൽ നമുക്ക് നാണക്കേട് തോന്നും. അത് ആ വ്യത്യാസമാണ്. നമ്മുടെ കൂടെ ഉള്ള 10 പേര് വഴി തെറ്റിച്ച് പോകുമ്പോൾ നമുക്ക് തെറ്റിക്കാണ്ടിരിക്കാൻ പറ്റില്ല.
നമുക്ക് നാട്ടിൽ ലൈൻ ട്രാഫിക് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാനൊന്ന് ശ്രമിച്ചു 2 ദിവസം,
അത് കഴിയുമ്പോൾ
പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എത്തേണ്ട അടുത്ത് ഇന്നെങ്ങും എത്തില്ല. കാരണം നടന്നു പോണവർക്കും വഴി മറ്റേ ഇടവഴിയിൽ നിന്ന് കയറി വരുന്നവർക്കും ഒക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ കയറിപ്പോയിക്കോ, ചേട്ടൻ പോയിട്ട് എനിക്ക് പോയാൽ മതി, ഇതൊക്കെ ഞാൻ പാലിച്ചു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എത്തേണ്ടടുത്ത് എനിക്ക് എത്താൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയോണ്ട്, പിന്നെ നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറിലേക്ക് നമ്മൾ പതുക്കെ ഒഴുകിയാണ് കയറും. എനിക്കതാ ഫീൽ ചെയ്തിട്ടോ നാട്ടിൽ.
അതാണ് നമ്മൾ എത്ര അഡാപ്റ്റബിളും ഫ്ലെക്സിബിളും ആവുന്നോ അത്രയും നല്ലത്.
അതെ,
എന്നാലേ നാട്ടിൽ ഓടിക്കാൻ പറ്റും.
ഞാൻ ആദ്യം നാട്ടിൽ പോയപ്പോ എന്റെ അനിയനോട് ചോദിച്ചു, ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കുക, എന്നെ കൊണ്ട് പറ്റത്തില്ല, മാറിയിരിക്കട, ഞാൻ ഓടിക്കാന്ന് പറഞ്ഞത്. അല്ല, നമ്മളിവിടുന്ന് പോയിട്ട്
നമ്മള് മറ്റേ സ്പീഡ് ലിമിറ്റിന്റെ സൈനും നോക്കിട്ട് പോയി, ഇപ്പോഴും 60 ആണല്ലേ എന്ന് പറഞ്ഞാൽ 60 ഓടിക്കുമ്പോ സൈഡിൽ കൂടെ ഉള്ളവൻ 80 പറഞ്ഞു.
അതല്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ്, ഇപ്പം ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ലോഡ് മറ്റേ സ്പീഡ് ഫൈൻസും സാധനം എല്ലാം കൊണ്ട് അടച്ച് വീട്ടിലെ ഏറ്റവും വലിയ പരാതിയായിരുന്നു. വണ്ടി കൊണ്ട് പോയിട്ട് എപ്പോഴും കിട്ടും. ആ സമയത്ത് നമ്മളിങ്ങനെ പോകുന്നത് 16 ഇഷ്ടംപോലെ ക്യാമറാസും വെച്ചു, ഈ സ്ഥിരം ട്രാവൽ ചെയ്യുന്നു, ട്രാവൽ ഇഷ്ടംപോലെ സ്പീഡ് ഫൈൻ കിട്ടുമായിരുന്നു. ഇപ്പം ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ അച്ഛനമ്മക്കൊക്കെ കോമഡിയാണ്. ഇങ്ങനെയാണ് ഇത് പറയണേ.
അല്ല, ഞാൻ വണ്ടി ഓടിക്കാൻ ഇരുന്നപ്പോഴും ആദ്യത്തെ 2 ദിവസം അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഭയങ്കര സ്പീഡൊക്കെ കുറച്ച് ഭയങ്കര സേഫ് ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓടിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് മമ്മിയുടേലായിരിക്കും, ബ്രേക്കും ക്ലച്ചൊക്കെ ഡാഡിയിലേതായിരിക്കും. ഇതാണ് അവസ്ഥ. ഈ പ്രാവശ്യം ആദ്യത്തെ 2-3 ദിവസം അങ്ങനെയൊന്നും കേൾക്കേണ്ടി വന്നില്ല. വളരെ മാന്യമായിട്ട് ലൈൻ ട്രാഫിക് ഒക്കെ ആ ഒരു രീതിയിലൊക്കെ വണ്ടി ഓടിച്ചു പോയി. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരുപാട് ഞാൻ ഒരുപാട് വർഷം കൂടിയാണ് നാട്ടിൽ പോയത്. അത് ശരിക്കും ഭയങ്കരമായിട്ട് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു, ആ തിരക്കും ബഹളവും. പിന്നെ വൈകുന്നേരം ഒരു ടൈം ഒരു 8-8.5 കഴിഞ്ഞു കഴിഞ്ഞാല് ട്രാഫിക് സിഗ്നൽ ഒന്നും ഓൺ അല്ലാന്നുള്ളതാണ് അതിനകത്ത് കണ്ട വേറൊരു ഏറ്റവും
ട്രാഫിക് സിഗ്നൽ ഓണല്ല,
മറ്റേ മഞ്ഞ കത്തി കിടക്കും. ആ മഞ്ഞ പോലും കത്തി
കിടക്കുന്നു,
ഓഫാക്കിട്ടേക്ക. അത് ഭയങ്കര പേടിപ്പിക്കുന്ന, ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മള് നാട്ടിൽ ഓടിച്ച് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമല്ല. നമ്മൾ ഇവിടെ നമ്മൾ ആ ട്രാഫിക് സിഗ്നലൊക്കെ ഓടിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അവിടെ ചെല്ലുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആ അങ്കമാലി ജംഗ്ഷനിൽ, ആ ജംഗ്ഷനിൽ ഒരു 8-8 കഴിഞ്ഞ് ഞാൻ കണ്ടത്, ഞാൻ പോയപ്പോഴൊക്കെ ആ സിഗ്നൽ ഓഫാണ്. അവിടെ ഒന്നും കത്തുന്നില്ല, ഒരു പോലീസുകാരനുമില്ല, ആരുമില്ല, നല്ല തിരക്കുള്ള സിഗ്നലാ. ആ പെരുമ്പാവൂർ റൂട്ടിൽ നിന്നും അവിടുന്ന് ആ എയർപോർട്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചു. കാരണം നമ്മളത് കുറെ നാള് കൂടി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടല്ലോ. ഇത് നമ്മള് നമ്മളെ വന്നൊരു വണ്ടി ഇടിക്കാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുക്കും ആരെങ്കിലും. നമ്മള് സേഫായിട്ട് നിൽക്കാനല്ലേ നോക്കുള്ളൂ. പക്ഷെ നമ്മള് പോകുന്ന ആ ഹൈവേയില് ബാക്കിലെ ആൾക്കാർ വന്ന് ഓണടിയും ബഹളവും ഒഴിയും. അത് അങ്ങനെ ഒരുപാട് സിഗ്നലിൽ ഞാൻ എറണാകുളത്ത് പോകുമ്പോഴും ഞാൻ അങ്ങനെ കണ്ടു. ഈ സിഗ്നലൊക്കെ ഓഫ് ചെയ്തിട്ടേക്കോ, ചിലയിടത്തൊന്നും പോലീസുകാരില്ല നോക്കാനായിട്ട്. അപ്പോ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഒരു മറ്റേ ട്രോജൻ യുദ്ധം നടക്കുന്ന കൂട്ടാണ് എല്ലാവരുടെ വന്ന ഒരൊറ്റ മിക്സ്. നാല് സൈഡിൽ നിന്ന് വണ്ടി വന്ന കാര്യങ്ങളും ഒക്കെ റോഡ് സൈഡില് നടക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം. ജീവനും കൈപിടിച്ചാണ് ചിലവരൊക്കെ നടന്നു
പോണേക്കുന്ന. എപ്പൊ വിളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കഥ ആക്സിഡന്റ്സിന്റെ ഷോ.
അത് പറഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, നമുക്കൊരു പാട്ട് പോകണം.
ഉറപ്പായിട്ടും തീർച്ചയായിട്ടും.
അതെ, അറുമ്പ എന്നാ ഒരു പാട്ടം കണ്ട് കാച്ചിക്കോ.
ആയിക്കോട്ടെ.
നാട്ടിലെ ട്രാഫിക്കിന്റെ കാര്യം പറയുമ്പോ ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് ഇപ്പൊ കുറച്ചാളായി കേട്ടോ, വന്നിട്ട് ഇവരെ പോയിട്ടില്ല. പക്ഷെ എന്റെ ഓർമ്മയില് ഇപ്പൊ എറണാകുളത്തെ ട്രാഫിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങള് ആലപ്പുഴക്കാരാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ എയർപോർട്ട് പോകണമെങ്കിൽ ഓബിയസ്ലി കൊച്ചി കാണണം. 100-110 കിലോമീറ്റർ ഉള്ളു
ആലപ്പുഴ.
ആ ഇത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ്. ഇവിടെ 1 മണിക്കൂർ മതി 100 കിലോമീറ്റർ പോകാൻ. പോട്ടെ, ഒരു 1.5 മണിക്കൂർ മാക്സിമം. 4 മണിക്കൂറാണ് ഞങ്ങൾക്ക് എടുക്കുന്നത് സ്ഥിരം. ഇത് തന്നെ ഒരു നമ്മളാ ക്ലച്ചും ചവിട്ടി പിടിച്ച് ഇത് എത്ര നേരം ആ പച്ചകത്തും റെഡോ ഇപ്പൊ ആ സിഗ്നലും ഒരു അനക്കവും ഇല്ലാണ്ട് കിടന്നിട്ടുണ്ട്. അത്രയ്ക്ക് ട്രാഫിക്. പക്ഷെ എനിക്ക് നാട്ടിലെ ട്രാഫിക്കിനെ കാട്ടിലും, എനിക്ക് ഞാൻ ചെന്നൈയിലാണല്ലോ പഠിച്ചതും, ചെന്നൈയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും. കാരണം നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോ ഈ നമ്മളിപ്പോ സൂക്ഷിച്ചു പോകാന്ന് വിചാരിച്ചു, ഒരു സൈഡിൽ കൂടെ ഇപ്പൊ ഒരു മതിലിനോട് ചേർന്ന് നമ്മളിങ്ങനെ ഓടിക്കാന്ന് വെച്ചോ, സൂക്ഷിച്ച് ആരും ഉപദ്രവിക്കാണ്ട് പോകാന്ന് വെച്ചോ, ഈ ഗ്യാപ്പിൽ കൂടെ ഒരുത്തരം ഓട്ടോ കയറ്റിക്കൊണ്ട് പോകും. ഇനി കുറച്ചുകൂടെ ഒരു ഇച്ചിരി കൂടെ സ്ഥലം കൊടുത്ത് ലോറി പോകും. അമ്മമാരി അവിടെ പേടിപ്പിക്കലാണ്. അവിടെ പിന്നെ ഈ മറ്റേ ഈ പിള്ളേരുണ്ടല്ലോ, ഈ പഠിക്കാനൊന്നും പോവാതെ ഇവറ്റകൾ ഇങ്ങനെ ഈ മറ്റേ മത്സരം നടത്തുന്ന പരിപാടിയുണ്ട്. അതായത് 10 രൂപ ബെറ്റിന്, 10 രൂപ ബെറ്റ് വെക്കും.
10 രൂപയുടെ ബെറ്റിന് പെട്രോൾ അടിച്ച് ഓടിച്ചാൽ മറക്കും മുതലാവും.
അതല്ലേ കോമഡി. മരി 40 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, എന്നിട്ട് 10 രൂപയുടെ ബെറ്റും വെച്ചിട്ട് ഒരേ ഏരിയ. ഇപ്പൊ നമ്മള് ഒരു സ്ഥലം പറയും, ഇപ്പൊ ടീനഗറിൽ നിന്ന് നേരെ അണ്ണാനഗർ പോവാ, അങ്ങനെ ഒരു ബെറ്റ്. ഓരോ ഗ്രാമത്തിൽ നിന്ന് മറ്റേ ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്ര. അങ്ങനത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ എടേ കൂടെ അറിയാലോ അവരുടെ ഒരു പോക്ക്, ഒരു പ്രായത്തിന്റെ തളപ്പൊക്കെ ആയിട്ട്. അങ്ങനെ ഭയങ്കര ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ട്രാഫിക്കിൽ ഞാൻ പെട്ട്. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് അവസാനം കലിപ്പായി പോകും. ഞാൻ നാട്ടിലായിരുന്നു പോലും ട്രാഫിക് റൂൾസ് മാക്സിമം പാലിക്കാൻ നോക്കുന്ന ആളാണ്. അയ്യോ സത്യം, അല്ല സാറേ, ഞാൻ എന്റെ അപ്പനെ ഓടിക്കുന്ന കണ്ടു വളർന്നത്, ഞങ്ങൾ ഗൾഫിലല്ലായിരുന്നു. അപ്പൊ അവിടെ ഈ ട്രാഫിക് റൂൾസും ഇതൊക്കെ പാലിക്കുന്ന കണ്ടുകൊണ്ട് എനിക്കും അങ്ങനെ, അതുകൊണ്ട് തന്നെ ഭയങ്കര വയലന്റ് ആണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോ നാട്ടില്. നമ്മള് എന്ന് വെച്ചാ ഇവൻ എന്നെ കാണിക്കുന്നേ, എന്തിന് എന്റെ ലൈനിലേക്ക് വരുന്നേ, അങ്ങനത്തെ കലിപ്പാണ്. ആ നമുക്ക് പക്ഷെ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സമാധാനം, സന്തോഷം. നമ്മള് വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നു അല്ലേ. ചില സമയത്ത് നമ്മളിങ്ങനെ ഒരു നമ്മൾ മോട്ടോർ വേ പോയാൽ നമ്മളെന്തെങ്കിലും ആലോചിക്കണ്ടോ, ആരെങ്കിലും കുറുകെ
ചാടുന്നതാണ്
അതിന്റെ ഏറ്റവും വലിയ ഇത്. നമ്മുടെ ഇവിടെ അങ്ങനെ കുറുകെ ചാടുന്ന പരിപാടിയോ അങ്ങനെ വട്ടം വെക്കുന്ന പരിപാടിയോ ഒക്കെ വളരെ കുറവാണ്. നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല. ഇത് ഓർക്കാപ്പുറത്ത് എന്തൊക്കെ ചാടി വരുന്ന അറിയോ, എന്റെ നമ്മുടെ കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സൊക്കെ വന്ന പോക്കൊക്കെ രണ്ടു മൂന്ന് തവണ എന്റെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കയറി വെച്ചടിച്ചു പോയപ്പോ പിന്നെ ശരിക്കും പറഞ്ഞ നമ്മളങ്ങനെ പേടിച്ചു. പിന്നെ ഞാൻ മാറി, ഇവന്മാര് വന്ന കാണുമ്പോ തന്നെ ലൈറ്റ് അടിച്ച് വന്ന കാണുമ്പോ തന്നെ ഞാൻ മാറും. പ്രത്യേകിച്ച് മറ്റേ കെ എസ് ആർ ടി സിയുടെ ഒരു പുതിയൊരു ഭയങ്കര ഫാസ്റ്റ് പോണ ഒരു വണ്ടി ഇറങ്ങിയിട്ടല്ല, മിന്നലല്ല ആ സാധനം വന്നിട്ടുണ്ടല്ല. അവിടെ ഒരു സൂചി കയറ്റാനുള്ള സ്ഥലം ഉണ്ടാവില്ല, നമുക്ക് സൈഡ് കൊടുക്കാനുള്ള. എന്നാലും പുറകിൽ വന്നിട്ട് ഈ ലൈറ്റും അടിച്ച് ഫോണും അടിച്ച് നമ്മളെങ്ങനെയെങ്കിലും സൈഡാക്കി
കൊടുക്കണം.
എന്റെ അമ്മ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, സത്യം പറഞ്ഞ അമ്മമാരി ജീവൻ കൈപ്പിടിച്ച് ഓടിക്കുക എന്നുള്ളൊരു സംഭവം തന്നെ. വേറൊരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് നമുക്ക് ഇത്തരം വണ്ടികൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു റോഡ് അത്രയും ഇല്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതായത് അവിടെ ഇപ്പൊ റോഡ് കൺസ്ട്രക്ഷൻ ഒരുപാട് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ ആലപ്പുഴയ്ക്കൊക്കെ പോണ വഴി അരൂരൊക്കെ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു, നമ്മുടെ റോഡിന്റെ തന്നെ പാരലൽ ആയിട്ട് മുകളിൽ കൂടെ ഭയങ്കര വലിയ ഒരു അതാന്ന് തോന്നുന്നു മേൽപ്പാലങ്ങള്. പിന്നെ സൈഡില് മറ്റേ എക്സ്റ്റൻഷൻസ് മൂന്നാറ് പോണ വഴിക്കും എക്സ്റ്റൻഷൻസ് പണികളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോ കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു
എടോ. ശരിക്കും നമ്മുടെ നാട്ടില് ഇപ്പം എന്തൊക്കെ പണികൾ നടക്കണമെന്ന് പറഞ്ഞാലും പോപ്പുലേഷൻ ഗ്രോത്തിനും ആ ഉള്ള എക്കണോമിക് ഗ്രോത്തിനും അനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഈ ഐ ആർ സിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഒരു ദിവസം 2000 വണ്ടി പോണ ഒരു റോഡാണെങ്കിൽ അവിടെ സിംഗിൾ ലൈൻ, അത് ഹില്ലി ഏരിയയിലാണെങ്കിൽ ഒരു 1500 വണ്ടി പോവാണെ സിംഗിൾ ലൈനിൽ പോവാം. ഒരു 15,000 വണ്ടി പോവുകയാണെങ്കിൽ അവിടെ ഡബിൾ ലൈൻ വേണം. ഹില്ലി ഏരിയയിലാണെങ്കിൽ 7,000 വണ്ടി പോവാണെ ഡബിൾ ലൈൻ വേണം. പക്ഷെ നമ്മുടെ ഇപ്പൊ കൊച്ചിയിലെ വൈറ്റില ജംഗ്ഷൻ കൂടെ ഒരു ദിവസം കടന്നു പോണ വണ്ടികളുടെ എണ്ണം എത്ര, ഇതിന് എത്ര ഇരട്ടിയാ. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റോഡുകൾ പണിയാൻ പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ആരും കുറ്റമല്ല. അപ്പൊ പിന്നെ പതുക്കെ സ്ലോയിൽ അതൊക്കെ മാറുള്ളൂ.
റോഡിന് 6 വരി പാത 12 വരി ആക്കാന്ന് പറയുന്നത്,
ഇപ്പൊ ഞാൻ എന്റെ വീട് റോഡ് സൈഡാണ്. അപ്പൊ എം സി റോഡ് ഒന്ന് വീതി കൂട്ടിയപ്പോഴത്തേനും അങ്ങനെ നീളത്തില കിടക്കണം, റോഡ് സൈഡ് നീളത്തില ഞങ്ങളുടെ സ്ഥലം കിടക്കണം, പകുതി പോയി. അവിടെ സെന്റിന് 5,00,000 രൂപ വില ഉള്ളപ്പോ ഒരു സെന്റിന് ഗവൺമെന്റ് തന്ന
25,000 രൂപ.
ഇപ്പൊ വീണ്ടും വീതി കൂട്ടുന്നുണ്ട്. അപ്പൊ മിക്കവാറും മൊത്തത്തിൽ പോകേണ്ടി വരും. അപ്പോ ഈ ഒരാളുടെ ജീവിതവും അവരുടെ തലമുറകളായിട്ടുള്ള സ്വത്തും എല്ലാം ആയിട്ട് അവിടെ നിൽക്കുന്ന അവർക്ക് വഴി വന്ന സ്ഥലം പോകുമ്പോ അവർക്ക് അതിനൊരു കോമ്പൻസേഷൻ കിട്ടിയില്ല, പിന്നെ അവരെന്ത് ചെയ്യും? അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി ഫൈറ്റ് ചെയ്യും. കുറെ കാര്യങ്ങൾ മാറിയാലേ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. എല്ലാം നടക്കില്ല.
അതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം, ഞാൻ മറ്റേ ട്രെയിനുകൾ കൂട്ടുന്നതിന്റെ വക്താവാണ് കേട്ടോ. ട്രെയിൻ അതായത് മോർ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്ന വക്താവാണ്. റോഡ് കൂടുതൽ വീതി കൂട്ടുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് ഇപ്പൊ ട്രെയിൻ ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ഇപ്പൊ ട്രെയിൻ അല്ലെങ്കിൽ.
പക്ഷെ നമ്മുടെ നാട്ടില് പബ്ലിക് ട്രാൻസ്പോർട്ട് അത് കുറവല്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം പ്രൈവറ്റ് ബസ്
ഇവിടുത്തെ പോലെ വെച്ച് കമ്പയർ ചെയ്യല്ലേ. നമ്മുടെ നാട്ടില് ആ പോപ്പുലേഷൻ ഉള്ളതില്ല, പക്ഷെ അതിന്റെ എന്തെങ്കിലും ഒരാളെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പൊളിറ്റിക്കലി നടക്കില്ല.
ഈ റോഡിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ
ശരിക്കും ഒരു രാജ്യത്തിന്റെ ഞരമ്പുകളാണ് അവിടുത്തെ റോഡുകളും റെയിൽ നെറ്റ്വർക്ക്സും. കാരണം അവിടുത്തെ നിങ്ങൾ ഒരു ജോലിക്ക് പോവാ, നിങ്ങൾക്ക് ഒരു ദിവസം 2 മണിക്കൂർ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തിനുണ്ടാക്കുന്ന മാറ്റം എന്തായാലും നിങ്ങളെപ്പോലെ ആയി ബാക്കി എല്ലാവർക്കും.
അത് തീർച്ചയായിട്ടും, കാരണം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് 2 മണിക്കൂർ ട്രാഫിക്, 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് 2 മണിക്കൂർ ട്രാഫിക്കിൽ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടം തന്നെ. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിലും. പക്ഷെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് മെട്രോ, കൊച്ചി മെട്രോ വന്നത് അത് ഭയങ്കര സൂപ്പർ ഒരു സംഭവമായി. കാരണം ഇപ്പോഴും അവര് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെവിൻ ഇപ്പൊ നാട്ടിലേക്ക് പോയി. കാരണം ഡെവിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് എടുത്തുപോയി. അപ്പൊ ഇതൊക്കെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അവരെന്തോ ലൈൻ കൂട്ടുവാണെന്നോ അങ്ങനെന്തോ സംഭവമൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് കാരണം ഒരുപാട് ആൾക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങാൻ ഈ വണ്ടിയും കൊണ്ട് ട്രാഫിക് കിടക്കണ്ടെന്നുള്ളവർക്ക് മെട്രോ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് നല്ലൊരു കാര്യം തന്നെ. എനിക്ക് തോന്നുന്നു ഈ മെട്രോ തന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു
കാര്യം.
അറ്റ്ലീസ്റ്റ് ആ
എയർപോർട്ട് മെട്രോ തുടങ്ങിയപ്പോ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മെട്രോ ഇല്ലായിരുന്നുള്ള പരാതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ഓക്കെയാണോ?
പരാതി തീർന്നിട്ടൊന്നുമില്ല. ആൾക്കാർക്ക് ഇനിയും എക്സ്റ്റൻഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ
ബ്രേക്ക് ഈവൺ ആവാനും പാടാണ്.
പിന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടാണ് എയർപോർട്ട് വരെ എത്തും, അവിടം വരെ എത്തിക്കാനുള്ള പ്ലാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പെടുന്ന പാട് ആൾക്കാരും തോരം പെടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ആ ട്രാഫിക്കിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാനായിട്ട് അതൊക്കെ വളരെ നല്ലൊരു സംഭവമായിരിക്കും. അവിടെ നിന്ന് നേരിട്ട് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കോ കണക്ഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും.
എടാ കുറെ നേരമായി ട്രാഫിക് നടക്കണ, ഒരു പാട്ട് പാടാ.
ശരി, ആയിക്കോട്ടെ.
നമ്മള് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ച് ഫീൽ ചെയ്യുന്ന പറയല്ലേ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി പോയതല്ലേ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എങ്ങനെയാണോ അതിന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ നേരെ പഴയ പോലെ. പിന്നെ ഇവിടെ വന്ന ചിന്തയോ ഇവിടെ വണ്ടി ഓടിച്ച കാര്യം പോലും ഞാൻ ഓർക്കില്ല. പിന്നെ പഴയ പോലെ തന്നെ നട്ടിലെ പോലെ തന്നെ എങ്ങനെയാ ഓടിച്ചോണ്ടിരുന്ന അതുപോലെ തന്നെ ഓടിക്കും. നമ്മളെ ആ സൊസൈറ്റിക്കകത്ത് അങ്ങ് ബ്ലഡ് ഉണ്ടായി പോകും. അത് എല്ലാരും കൂടെ വിചാരിച്ചാലും ഇതൊക്കെ മാറുള്ളൂ. ഞങ്ങള് ഈ പാലക്കാട് കോട്ടയം പോയി വരുവായിരുന്നു, എല്ലാ വീക്കെൻഡും പോയി വരിക. പോയി വരുമ്പോ അന്ന് ഈ കുതിരാനില്ലേ, കുതിരാനില് തുരങ്കം പണിയുന്നേരം. അപ്പൊ അവിടെ ഇത്ര ബ്ലോക്ക് ഭയങ്കര ഫേമസ്, എങ്ങ് കിടക്കും ഇങ്ങനെ നീള തീനാശപ്പുറം പറ്റും എല്ലാം ഇങ്ങനെ വള്ളി പോലെ കിടക്കും. അപ്പൊ ബൈക്കിൽ വരുമ്പോൾ നമ്മളതിനകത്തുള്ളെല്ലാം കുത്തിക്കേറ്റി കുത്തി. ഒരു ദിവസം ഇങ്ങനെ ഈ തൃശ്ശൂര് പാലക്കാട് ഓടുന്ന പ്രൈവറ്റ് ബസ് ഇവന്മാർ അതിനിടയ്ക്ക് ഇവിടെ കുത്തിക്കേറ്റി നേരെ ഓപ്പോസിറ്റ് വന്നു. അപ്പൊ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് ബസ്സും ഞങ്ങൾക്ക് നേർക്ക് നേർക്ക്. അപ്പൊ നമുക്ക് ചുമ്മാ വള്ളി പിടിക്കാൻ ഭയങ്കര ഇതാണല്ലോ. അന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മളും കാണിച്ചത് നീമലങ്കനാണ്, അവൻ കാണിക്കുന്ന നീമലങ്കനാണ്. നമ്മൾ അവനോട് വള്ളി പിടിച്ചു, വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് വൺ ഷോ. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്തതും കുറെ ആളുകൾ വന്നു. ബസ്സുകാർ നമ്മളെ തെറിയും പറഞ്ഞു. ഒരു കുറച്ച് നേരത്തിനുള്ള അവിടെ ഒരു ചെറിയ അടിയും പൊട്ടി. ഞാനും കൂട്ടാനോട് ബൈക്ക് എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. നമ്മളെല്ലാരും ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ഇവിടെ വന്ന് കഴിയുമ്പഴത്തേനും ആദ്യത്തെ ഒരു മാസം ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഫൈൻ അടയ്ക്കാനായിരുന്നു. നമ്മൾ സൈനൊന്നും ശ്രദ്ധിക്കില്ല, നമ്മൾ വണ്ടി ഓടിച്ചു പോകും, എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യും, അതിനും കിട്ടും. പിന്നെ മനസ്സിലായി ആ പരിപാടി ഇവിടെ നടക്കൂല. നമുക്ക് കിട്ടുന്ന കാശ് ഗവൺമെന്റിന് കൊടുക്കാനുണ്ടാവും, ഓട്ടോമാറ്റിക്കലി നമ്മള് ചേഞ്ച് ആയി. ഇതേപോലെ എല്ലാം നമ്മള് എല്ലാവരും മാറിയാൽ മാത്രമേ ആ നാട്ടില് ഇതൊക്കെ മാറുള്ളൂ. അവിടുത്തെ കുറ്റമല്ല, നമ്മളെല്ലാരെയും കുറ്റമാണ്.
ഗവൺമെന്റ് ഇപ്പൊ നമ്മളെ ഇപ്പൊ കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പഠിപ്പിക്കാനും,
അതെ, ബോധവൽക്കരണം,
ബോധവൽക്കരണം എല്ലാം ആയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ അമ്മ ഇത് ഡ്രൈവിംഗ് പഠിക്കാനല്ല, അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഗൾഫിൽ ലൈസൻസ് ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് എടുക്കണം, നാട്ടിൽ വന്നിട്ട് എടുക്കണമല്ലോ. പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറാൻ വേണ്ടി അമ്മ വണ്ടി കൊണ്ട് പോക്കറ്റ് റോഡിന്റെ അവിടെ നിർത്തി, നമ്മൾ സാധാരണ നോക്കിയിട്ട് വണ്ടി റൈറ്റിൽ നിന്ന് വരുന്നുണ്ടോ നോക്കി എടുക്കും. അമ്മ ബ്രേക്ക് പിടിച്ചപ്പോ പുള്ളിക്കാരൻ ചോദിക്കും, ഇതിന് വണ്ടി നിർത്തി എന്തിനു, അല്ല വണ്ടി വരുന്നുണ്ടോ നോക്കണ്ടേ, ഏ അത് നോക്കുന്നു മേഡം, നീ അങ്ങ് എടുത്തോണോ,
അങ്ങനെ പഠിപ്പിക്കണം.
ഇങ്ങനെയാണ്. എന്നിട്ട് വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഇപ്പൊ അതായത് ഞങ്ങള് വെക്കേഷൻ വന്നതാ, അപ്പൊ വെക്കേഷൻ വന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് വണ്ടി ഓടിച്ചോണ്ട് പോകും. അപ്പം ഒരു സീബ്ര ക്രോസിംഗ് വന്നു, ആൾക്കാർ ക്രോസ് ചെയ്യുന്ന ഒരു അപ്പം വന്ന് വണ്ടി നിർത്തി, വണ്ടി സീബ്ര ക്രോസിംഗിന്റെ കൂടെ വണ്ടി നിർത്തി, ചെയ്യുന്ന
റൂൾ
വണ്ടി നിർത്തിയത് ഓർമ്മയുണ്ട്. പുറകിൽ നിന്ന് ഒരു ഹോണടി അങ്ങോട്ട് തുടങ്ങി, ഒരു മേളം തുടങ്ങി, പിന്നെ ഓരോരുത്തർ ഇറങ്ങി വന്നിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പം വണ്ടി എന്ന് തുടങ്ങി, അപ്പം വണ്ടി തനിക്ക് കണ്ടുകൂടോ, തനിക്ക് നാണം ഇല്ല, ഹോണടിക്കാരെ പിള്ളേർ ക്രോസ് ചെയ്ത് നിൽക്കുന്ന കണ്ടുകൂടെ എന്ന് ചോദിച്ചിട്ട്, പിന്നെ ആ അടി ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന വരെ അപ്പം സീബ്ര ക്രോസിംഗ് കണ്ടാ സ്പീഡ് കൂട്ടുമെന്നല്ല, അത് കുറച്ച്
ഇവന്മാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല,
അവര് വണ്ടി എടുത്ത് ചത്താലും കുഴപ്പമില്ലാന്നുള്ള അവസ്ഥയാണ്.
അല്ലാത്ത കറക്റ്റാണ്, അത് എനിക്ക് കറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് കാരണം ഇപ്പൊ ആ സാധനം കണ്ടുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ആൾക്കാരെ ഇടിക്കാതെ സ്പീഡ് കൂട്ടി അതുകൊണ്ട് കിടന്നു പോയാൽ പറ്റിയിട്ടില്ല,
ഞാനങ്ങനെ കണ്ണങ്ങ് അടച്ചേക്കും. എറണാകുളത്ത് വന്ന റോഡ് എൻഡ് ചെയ്യുന്ന അവിടെ റൗണ്ട് ബട്ടൺ വെച്ചിട്ടുണ്ട്, ആളുകൾ വിചാരിച്ച് ഫ്ലെക്സ് വെക്കാൻ വെച്ചേക്കുന്ന സ്ഥലം എന്താണ്, ഒരു വട്ടത്തിലൊരു സാധനം അവിടെ ഒരു മനുഷ്യനും നിർത്തണം ഞാൻ കണ്ടിട്ടില്ല.
ഫ്ലെക്സ് വെക്കാൻ അത് പൊളിച്ച്.
അല്ല ഇവിടെ ആദ്യമായിട്ട് വന്ന ആൾക്കാരുടെ കാര്യം കോമഡി കേട്ടോ, നമ്മുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വേണം, സച്ചിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ പുതിയതായിട്ട് പോകുന്നുണ്ട്, വന്നിട്ട് ഒരു മാസമായിട്ടുള്ളു. നമ്മുടെ കൂട്ടുകാരൻ മിഥുനില്ലേ, മിഥുൻ ബാബു,
മിഥുൻ
ബാബു എന്ത് ചെയ്തു, പുള്ളിക്കാരന് വണ്ടി ഓടിക്കാൻ കൊടുത്തു, വണ്ടി ഓടിക്കാൻ കൊടുത്തു. ഇവൻ റൗണ്ട് ബോട്ടൊക്കെ വളക്കുന്ന കണ്ടിട്ട്, എടാ ഇങ്ങനെയൊന്നല്ല
കൂട്ടുകാരെന്ന് പറഞ്ഞാ, മറ്റേ വണ്ടി നേരെ പോ, ലൈൻ എവിടാന്നൊന്നും പുള്ളി നോട്ടില്ല, വണ്ടി നേരെ ഓടി ഓടിക്കും ഞാൻ, അത് ലൈൻ മാറുന്നുണ്ട്, വളവും തിരിവൊക്കെ വണ്ടി എങ്ങനെയല്ലേ തിരിച്ചോളാം ഞാൻ, എനിക്ക് പറ്റൂല. അങ്ങനത്തെ അവസ്ഥയല്ല വണ്ടി,
നമുക്കൊക്കെ ലൈസൻസ് കിട്ടിയ കാലത്തുള്ളതായിരിക്കും. എന്നപ്പോ മറ്റേ വണ്ടി നമുക്ക് എച്ചെടുക്കാം, മറ്റേ പുള്ളി കൊണ്ട് ഇല ഇട്ട് തരും, ഇലയുടെ അവിടെ വെച്ച് തിരിച്ചോണം. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി നിർത്താം, ഡോറ് തുറക്കാം, പുറത്തിറങ്ങി ചുറ്റും പോയി നോക്കാം, നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, വേണ കമ്പി വേണേ മാറ്റി കുത്തി, അത് പറ്റത്തില്ല, എന്നാലും ഇത്ര വട്ടത്തിലൊക്കെ നടന്ന് നമുക്ക് എടുക്കാം. പക്ഷെ ഇപ്പൊ മൊത്തം മാറിയിട്ടോ, ഇപ്പം ലൈസൻസ് എടുക്കണേ വണ്ടി ഓടിക്കാൻ പഠിക്കും,
വണ്ടി ഓടിക്കാൻ പഠിക്കാം,
മാറൂടാ, എല്ലാം മാറും സ്ലോലി ചേഞ്ച് ആയിട്ട്.
ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ലൈസൻസ്
അങ്ങനത്തെ കുറെ നിയമങ്ങളും ഉണ്ട്.
എനിക്ക് ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ചേഞ്ചസ് ഒക്കെ.
പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ മറ്റേ ഇത്ര ലിമിറ്റ് ഉണ്ട് ലൈസൻസ് എടുക്കാൻ, ഇത് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ.
ഓക്കെ,
എന്നാ തമ്പി, തമ്പി വിളിയോ, തമ്പി ഒരു പാട്ട് പാടിക്കോ,
നമുക്ക് തമ്പിയുടെ കുയിൽനാഥ് കേട്ടിട്ട് കുറച്ച്
നാളായി,
കൊറേ നാളായി ഇവിടെ വന്നിരുന്നിട്ട്. ഓക്കെ
ഓക്കെ.
കെട്ടിലെ അന്തപുരത്തിലെ മോഹം അതിമോഹം, ഓമക്കിനാവിന്റെ മോതിരം ചാത്തിയ മോദം പ്രിയമോദം, നിന്നോളം ഇന്നോളം അണയുന്നിതാ നിന്റാഗ ശ്രീരാഗമലിയുന്നിതാ, അനുരാഗത്തിൻ ചായങ്ങൾ അഴകും നിന്നിൽ കണ്ണും വെച്ചു പൊന്നെ പൊന്നാരേ, പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളേ, അക്ഷരപ്പൂവിൽ തേൻകുടം വാങ്ങു സുന്ദരി പെണ്ണാളേ, മഴവില്ലിന്റെ വണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ അഴകും നിന്നിൽ കണ്ണും വെച്ചു
സുന്ദരി പെണ്ണാളേ.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. 17-ാമത് എപ്പിസോഡാണ്.
ആ ഈ 17 എപ്പിസോഡ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമുക്ക് ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് നമ്മളെ. അപ്പോ നമ്മുടെ എല്ലാ സപ്പോർട്ടേഴ്സിൽ നിന്നും നമ്മൾ ഒരു താങ്ക് യു പറയുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ് ഞങ്ങളുടെ പ്രചോദനം.
അതെ അതെ, ഞങ്ങൾക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളിങ്ങനെ ഫീഡ്ബാക്ക് തരുന്നത്. ഒരുപാട് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഞാൻ ജെഫി, എന്റെ കൂടെ അരുൺ ബാബു ആൻഡ് അരുൺ തമ്പി. ടീം തട്ടുമ്പുറത്തിന്റെ അളിയന്റെ റേഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ട് പാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 കേട്ടത് യുവ മലയാളി ക്ലബിന്റെ മ്യൂസിക് ബാൻഡായ തട്ടിൻപുറം ബാൻഡ് അവതരിപ്പിച്ച അളിയന്റെ റേഡിയോ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921-84000. Oro yatrayum oru anugrahamanu. Sahyon Tours and Travels.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡാ.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസിയായി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ, ബെസ്റ്റ.
മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. I'm not afraid.